നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഗാസയിലും ലെബനനിലും നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രതിധ്വനികൾ ഓസ്ട്രേലിയയിൽ കൂടുതൽ അലയടിക്കുകയും ഒപ്പം ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച് ബുള്ളിയിംഗ് ആരോപണം ഉയരുകയും വാവിട്ടുപോയ ഒരു വാക്കിനെ ചൊല്ലി പ്രധാനമന്ത്രി മാപ്പ് പറയുകയും ചെയ്ത ആഴ്ചയാണ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞുപോകുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ റിൻഡോ ആന്റണി. ഗാസയിലും ലെബനനിലും നടക്കുന്ന സംഘർഷങ്ങൾ തന്നെയായിരുന്നു ഈ ആഴ്ച ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകൾ. ഇസ്രായേലിന്റെ ഷെല്ലാക്രമണം തുടരുന്ന ലെബനനിൽ നിന്ന് ഒട്ടേറെ ഓസ്ട്രേലിയക്കാരും അവരുടെ അടുത്ത കുടുംബാംഗങ്ങളെയുമാണ് ഇതുവരെ തിരിച്ചെത്തിച്ചത്. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വിമാനങ്ങളിലാണ് ലെബനനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചു കൊണ്ടുവന്നത്. ഒട്ടേറെ പ്രത്യേക വിമാനങ്ങൾ ഇതിനായി ഫെഡറൽ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 8 1200 പേരെ ലെബനനിൽ നിന്ന് പുറത്തെത്തിച്ചു. പലരും ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് തിരിച്ചെത്തിയത്. സിഡ്നി വിമാനത്താവളത്തിൽ വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു കണ്ടത്.
It's always important to remember that there's still a lot of people suffering, but yeah, we're very grateful to have them.
അതേസമയം വാരാന്ത്യത്തോടെ സർക്കാർ ഏർപ്പെടുത്തുന്ന പ്രത്യേക വിമാന സർവീസുകൾ നിർത്തലാക്കുമെന്ന് ഫെഡറൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 13 ഞായറാഴ്ചയായിരിക്കും ഈ ദൗത്യത്തിന്റെ ഭാഗമായുള്ള അവസാന വിമാന സർവീസ്. തിരിച്ചെത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ച് 1000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും തിരിച്ചെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് ദൗത്യം അവസാനിപ്പിക്കാൻ കാരണം. ബുധനാഴ്ച ബെയ്റൂട്ടിൽ നിന്ന് പുറപ്പെട്ട 2 660 സീറ്റുകൾ ലഭ്യമായിരുന്നെങ്കിലും അതിൽ പകുതിയോളം പേർ മാത്രമാണ് യാത്ര ചെയ്തത്. വിദേശകാര്യവകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയക്കാർക്ക് തിരിച്ചെത്തണമെങ്കിൽ ഈ ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള വിമാന സർവീസുകൾ പ്രയോജനപ്പെടുത്തണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകളും ഈ ആഴ്ചയുണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ അക്രമങ്ങളിൽ 1200 കൊല്ലപ്പെട്ടതിന്റെ 1st ഒക്ടോബർ 7. അന്ന് ഹമാസ് ബന്ദികളാക്കിയ 250 ഒട്ടേറെ പേരെ ഇനിയും മോചിപ്പിച്ചിട്ടില്ല. അതിനു പിന്നാലെ കഴിഞ്ഞ 1 ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 42,000 എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. ഓസ്ട്രേലിയൻ ജൂത വംശജർ ഒക്ടോബർ 7 നടത്തിയ അനുസ്മരണ പരിപാടിയിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡറ്റനും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ആന്റിസെമിറ്റിസം വികാരം ഇക്കാലത്തും തുടരുന്നത് അനുവദിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
Since the atrocities of October 7, Jewish Australians have felt the cold shadows of anti-Semitism reaching into the present day. And as a nation we say, never again. We unequivocally condemn all prejudice and hatred. There is no place in Australia for discrimination against people of any faith. As we mourn and reflect, we also reaffirm a fundamental principle of our shared humanity. Every innocent life matters.
അതേസമയം പാലസ്തീനെ അനുകൂലിക്കുന്നവരും ഒക്ടോബർ 7 അനുസ്മരണ ചടങ്ങുകൾ നടത്തിയിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർക്കാനുള്ള ദിവസമാണ് ഇത് എന്നാണ് പാലസ്തീനിയൻ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. ഈ ആക്രമണം അവസാനിപ്പിക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 7 റാലി നടത്താനുള്ള പാലസ്തീൻ അനുകൂല സംഘടനകളുടെ തീരുമാനത്തിനെതിരെ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് നടപടി. എന്നാൽ റാലി നടത്താനുള്ള പദ്ധതി പിൻവലിച്ച പാലസ്തീൻ അനുകൂല വിഭാഗം അതിനു പകരം ഒരു സ്ഥലത്ത് തന്നെ നിന്നുള്ള പ്രതിഷേധവും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു. സ്റ്റാറ്റിക് വിജിൽ എന്ന ഇത്തരം പരിപാടികൾക്ക് പോലീസ് അനുമതി വേണ്ട എന്നുള്ളതാണ് അതിന് കാരണം. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ പ്രധാനമന്ത്രി മാപ്പ് പറയുന്ന കാഴ്ചയും ഈ ആഴ്ച കണ്ടു. പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷത്തെ ഒരു അംഗത്തെ പരിഹസിക്കാനായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഉപയോഗിച്ച ഒരു വാക്കാണ് വിവാദമായത്. ആവർത്തിച്ച് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ അംഗം എംഗസ് ടെയ്ലറിന് ടൂറെറ്റ് സിൻഡ്രം എന്ന രോഗം ഉണ്ടോ എന്നായിരുന്നു പ്രധാനമന്ത്രി ചോദിച്ചത്. ആവർത്തിച്ച് ഒരേ ശബ്ദമോ ചലനമോ ഉണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ടൂറെറ്റ് സിൻഡ്രം. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ടൂറെറ്റ് സിൻഡ്രം രോഗമുള്ളവരെ പരിഹസിക്കാനാണ് എന്ന് ചൂണ്ടിക്കാട്ടി വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. അതിന് പിന്നാലെ പാർലമെന്റിൽ തന്നെ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ബുള്ളിയിംഗ് ആരോപണമായിരുന്നു ഈ ആഴ്ചത്തെ മറ്റൊരു പ്രധാന വാർത്ത. ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർസിന്റെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ജോ ടോർണോക്സിയാണ് ബുള്ളിയിംഗ് ആരോപണം ഉയർത്തിയത്. ഉപപ്രധാനമന്ത്രിയോട് ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം തന്നെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. ബുള്ളിയിങ്ങിൽ റിച്ചാർഡ് മാർസിന് പങ്കുള്ളതായി ടോർണോസ്കി പരാതിപ്പെട്ടിട്ടില്ല. കടുത്ത സമ്മർദ്ദവും മാനസിക പ്രശ്നങ്ങളുമാണ് താൻ അനുഭവിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അതേസമയം മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഈ പരാതി കൈകാര്യം ചെയ്യുന്നതെന്നും ജീവനക്കാർക്ക് സുരക്ഷിതമായ തൊഴിൽ സ്ഥലം ഉറപ്പാക്കാൻ എല്ലാ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും റിച്ചാർഡ് മാർസ് പ്രതികരിച്ചു. ഇനി കുടിയേറ്റ രംഗത്തു നിന്നുള്ള ഒരു വാർത്ത. ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് വിസകളിലെത്തുന്നവരുടെ വൈദഗ്ധ്യങ്ങൾ അംഗീകരിക്കുന്നതിനെ കൂടുതൽ എളുപ്പമാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. വിവിധ സ്കില്ലുകളുടെ അഭാവം ഓസ്ട്രേലിയയിൽ വ്യാപകമാണെങ്കിലും ഇതേ സ്കില്ലുകളുള്ള കുടിയേറ്റക്കാർക്ക് ജോലി ലഭിക്കാൻ പ്രയാസമാണ്. വിദേശത്തു നിന്ന് നേടുന്ന യോഗ്യതകൾ അംഗീകരിക്കാത്തതാണ് അതിന് കാരണം. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സെറ്റിൽമെന്റ് സർവീസ് ഓസ്ട്രേലിയ. വൈദഗ്ധ്യം അംഗീകരിക്കുന്നത് എളുപ്പമാക്കിയാൽ കുടിയേറ്റക്കാർക്കും ഓസ്ട്രേലിയൻ തൊഴിൽ രംഗത്തിനും ഒരുപോലെ ഗുണകരമായിരിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂ സൌത്ത് വെയിൽസിൽ ഗാർഹിക പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ നിരീക്ഷണ സംവിധാനം ധരിക്കേണ്ടിവരും. ഇതിനായി അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന കാൽത്തളകൾ ധരിക്കണം എന്ന നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതുപോലെ AVO ഉത്തരവുകൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതിയും നിലവിൽ വന്നിട്ടുണ്ട്. ഇതോടെ പോയ വാരത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.